ഇന്ന് December 2 വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-48 അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തേക്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടിരുന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിൻ്റെ കരയിൽ ഏൻഗതി മുതൽ ഏനഗ്ലീം വരെ മീൻപിടിക്കാർ നിന്ന് വലവീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പടനയ്ക്കായി വിട്ടേക്കും. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടുന്ന അതിർവിവരം. യോസഫിന് 2 പങ്ക് ഇരിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം. ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും. ദേശത്തിൻ്റെ അതിർ ഇങ്ങനെയായിരിക്കണം. വടക്ക് ഭാഗത്ത് മഹാസമുദ്രം മുതൽ ഹെത്ലോൻ വഴിയായി സെദാദ് വരെയും ഹമാത്തും ബെരോത്തയും ദമേശേക്കിൻ്റെ അതിരിനും ഹമാത്തിൻ്റെ അതിരിനും ഇടയിലുള്ള സിബ്രയീമും ഹൗറാന്റെ അതിരിങ്കിലുള്ള നടുഹാസേരും ഇങ്ങനെ അതിർ സമുദ്രം മുതൽ ദമേശേക്കിൻ്റെ അതിരിങ്കിലും ഹസൻ എനാൻ വരെ വടക്ക് ഭാഗത്ത് വടക്കോട്ടുള്ള ഹമാത്തിൻ്റെ അതിരിങ്കിലും ആയിരിക്കണം. അത് വടക്കേ ഭാഗം. കിഴക്ക് ഭാഗമോ ഹൗറാൻ, ദമേശക്, ഗിലയാദ് എന്നിവയ്ക്കും ഇസ്രായേൽ ദേശത്തിനുമിടയിൽ യോർദാൻ ആയിരിക്കണം. വടക്കേ അതിർ മുതൽ കിഴക്കേ കടൽ വരെ നിങ്ങൾ അളക്കണം. അത് കിഴക്കേ ഭാഗം. തെക്ക് ഭാഗമോ തെക്കോട്ട് താമാർ മുതൽ മെരീബോത്ത്, കാദേശ് വെള്ളം വരെയും മിസ്രയീം തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം. അത് തെക്കോട്ട് തെക്കേ ഭാഗം. പടിഞ്ഞാറ് ഭാഗമോ തെക്കേ അതിർ മുതൽ ഹമാത്തിലേക്കുള്ള തിരിവിൻ്റെ അറ്റം വരെയും മഹാസമുദ്രം ആയിരിക്കണം. അത് പടിഞ്ഞാറേ ഭാഗം. ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തക്കവണ്ണം വിഭാഗിച്ചു കൊള്ളണം. നിങ്ങളതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പരദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കണം. അവർ നിങ്ങൾക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്വദേശികളെ പോലെ ആയിരിക്കണം. നിങ്ങളോടുകൂടി അവർക്കും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം. പരദേശി വന്നു പാർക്കുന്ന ഗോത്രത്തിൽ തന്നെ നിങ്ങൾ അവൻ അവകാശം കൊടുക്കണം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ ഗോത്രങ്ങളുടെ പേരുകളാവിത്. വടക്കേ അറ്റം മുതൽ ഹെത്രോൻ വഴിക്കരിയുള്ള ഹമാത്ത് വരെ വടക്കോട്ട് ദമേശേക്കിൻ്റെ അതിരിലുള്ള ഹസർ എനാനും ഇങ്ങനെ വടക്ക് ഹമാത്തിൻ്റെ പാർശ്വത്തിലെ കിഴക്കും പടിഞ്ഞാറും ഉള്ള ഭാഗങ്ങളായി ദാൻ്റെ ഓഹരി 1. ദാൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ആശേരിൻ്റെ ഓഹരി 1. ആശേറിന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി ഒന്ന്. നഫ്താലിയുടെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനുഷ്യയുടെ ഓഹരി ഒന്ന്. മനുഷ്യയുടെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്രൈമിന്റെ ഓഹരി ഒന്ന്. എഫ്രൈമിന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ രൂബേന്റെ ഓഹരി ഒന്ന്. രൂബേന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യഹൂദയുടെ ഓഹരി ഒന്ന്. യഹൂദയുടെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ 25,000 മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം. വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിൽ ആയിരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന വഴിപാട് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ആയിരിക്കണം. ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്ക് ഉള്ളതായിരിക്കണം. അത് വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവും ഉള്ളത് തന്നെ. യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലായിരിക്കണം. അത് എന്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അങ്ങനെ അതവർക്ക് ലേവ്യരുടെ അതിരുകൾ ദേശത്തിന്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവും ആയിരിക്കണം. പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്കും 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ഉള്ള ഒരംശം ഉണ്ടായിരിക്കണം. ആകെ 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും തന്നെ. അവർ അതിൽ ഒട്ടും വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. ദേശത്തിന്റെ ആദ്യ ഫലമായി ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയും വരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ. എന്നാൽ 25,000 മുഴം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന 5,000 മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിം പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന്റെ നടുവിലും ആയിരിക്കണം. അതിന്റെ അളവ് ആവിത് വടക്കേ ഭാഗം 4,500 തെക്കേ ഭാഗം 4,500 കിഴക്കേ ഭാഗം 4,500 പടിഞ്ഞാറേ ഭാഗം 4,500 മുഴം. നഗരത്തിനുള്ള വെളിമ്പ്രദേശമോ വടക്കോട്ട് 250 തെക്കോട്ട് 250 കിഴക്കോട്ട് 250 പടിഞ്ഞാറോട്ട് 250 മുഴം. എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്ത നീളത്തിൽ കിഴക്കോട്ട് 10,000 പടിഞ്ഞാറോട്ട് 10,000 മുഴം ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിനൊത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിന്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനം ആയിരിക്കണം. ഇസ്രായേലിന്റെ സർവ ഗോത്രങ്ങളിലും നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. വഴിപാടിടം മുഴുവനും 25,000 നീളവും 25,000 വീതിയും ആയിരിക്കണം. നഗര സ്വത്തോടുകൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം. ശേഷിപ്പോ പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടത്തിനും നഗര സ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിന്റെ 25,000 മുഴത്തിനെതിരെ കിഴക്കേ അതിരെങ്കിലും പടിഞ്ഞാറ് 25,000 മുഴത്തിനെതിരെ പടിഞ്ഞാറേ അതിരെങ്കിലും ഗോത്രങ്ങളുടെ ഓഹരികൾ കൊത്തവണ്ണം തന്നെ. ഇത് പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരമായ ആലയവും അതിന് നടുവിൽ ആയിരിക്കണം. പ്രഭുവിനുള്ളതിന് നടുവിൽ ലേവ്യർക്കുള്ള സ്വത്ത് മുതൽക്കും നഗര സ്വത്ത് മുതൽക്കും യഹൂദയുടെ അതിരിനും ബെന്യാമീന്റെ അതിരിനും ഇടയിൽ ഉള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം. ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീന് ഓഹരി ഒന്ന്. ബെന്യാമീന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ശിമയോന് ഓഹരി ഒന്ന്. ശിമയോന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസാഖാറിന് ഓഹരി ഒന്ന്. ഇസാഖാറിന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബൂലൂന് ഓഹരി ഒന്ന്. സെബൂലൂന്റെ അതിരുകൾ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഗാദിന് ഓഹരി ഒന്ന്. ഗാദിന്റെ അതിരുകൾ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരിബത് കാദേശ് വെള്ളം വരെയും മിസ്രയീം തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം. നിങ്ങൾ ചീട്ടിട്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇത് തന്നെ. അവരുടെ ഓഹരികൾ ഇവ തന്നെയെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നഗരത്തിന്റെ പരിമാണമാവിത് വടക്ക് ഭാഗത്തെ അളവ് 4,500 മുഴം. നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തവണ്ണമായിരിക്കണം. വടക്കോട്ട് 3 ഗോപുരം, രൂബേന്റെ ഗോപുരം 1, യഹൂദയുടെ ഗോപുരം 1, ലേവിയുടെ ഗോപുരം 1. കിഴക്കേ ഭാഗത്ത് 4,500 മുഴം, ഗോപുരം 3, യോസഫിന്റെ ഗോപുരം 1, ബെന്യാമീന്റെ ഗോപുരം 1, ദാന്റെ ഗോപുരം 1. തെക്ക് ഭാഗത്തെ അളവ് 4500 മുഴം, ഗോപുരം 3. ശിമയോന്റെ ഗോപുരം 1, ഇസഖാറിന്റെ ഗോപുരം 1, സെബൂലിന്റെ ഗോപുരം 1. പടിഞ്ഞാറേ ഭാഗത്ത് 4500 മുഴം, ഗോപുരം 3. ഗാദിന്റെ ഗോപുരം 1, ആശേരിന്റെ ഗോപുരം 1, നഫ്താലിയുടെ ഗോപുരം 1. അതിന്റെ ചുറ്റളവ് 18000 മുഴം. അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. ഇനി പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ എഴുതിയ 1:1 വായിക്കുന്നു. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദി ആക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നാം വായിച്ച ഭാഗത്ത് നിന്നും യോഹന്നാന്റെ 1:1 ഒരു വാക്യം വായിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഈ ലേഖനത്തിൽ ദൈവം സ്നേഹമാണ്, ദൈവം വെളിച്ചമാണ്, ദൈവം ജീവനാണ്, ഇങ്ങനെ ഒക്കെയുള്ള അടിസ്ഥാനപരമായ ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുവാൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. അങ്ങനെ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ ലേഖനം എഴുതുന്നു. ഇതിൻ്റെ ആദ്യ വാക്യം പറയുമ്പോൾ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ആ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവ വിഷയമായി ക്രിസ്തുയേശുവിൽ കൂടെ അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് സാക്ഷ്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുയേശുവിൽ കൂടെ കാണിച്ചു ആ വലിയ സ്നേഹത്തെക്കുറിച്ചും യോഹന്നാനെ പറയുവാനുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ താൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സ്പഷ്ടമായി ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, തനിക്ക് സിദ്ധിച്ചതായിട്ടുള്ള ഭാഗ്യം, ആ അനുഭവം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ യോഹന്നാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ട ദൈവജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കൂട്ടായ്മയുടെ മഹത്വത്തെ, ആ ദൈവിക അനുഭവത്തെ, ആത്മീയ അനുഭവത്തെ ഓർപ്പിക്കുന്ന വാക്കുകൾ യോഹന്നാനോട് ഉപയോഗിക്കുന്നു. വെളിച്ചമായ ദൈവം, സ്നേഹമായ ദൈവം, ആ വെളിച്ചത്തെ അറിയുന്ന വ്യക്തി ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഏർപ്പെടണമെങ്കിൽ ഇരുട്ടിൽ പിന്നെയും നടക്കാതെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. വെളിച്ചത്തിൽ നടക്കുമ്പോൾ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിലുള്ള മാലിന്യങ്ങളെ കാണിക്കുവാനും അശുദ്ധികളെ നീക്കിക്കളയുവാനും ക്രമീകരിക്കേണ്ട ഭാഗങ്ങളെ ക്രമീകരിക്കുവാനും വെളിച്ചത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വിശ്വാസി, ഒരു വ്യക്തി നിരന്തരം തന്നെ തന്നെ വിധിക്കുകയും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നാം അനുവദിക്കണം. ആ നിലയിൽ ശുദ്ധീകരണം പ്രാപിച്ച വിശ്വാസികൾക്ക് വേണ്ടിയാണ് ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നതായി, മധ്യസ്ഥനായിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിന്റെ പ്രായോഗിക ഫലമാണ് സ്നേഹം. ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയുന്നു, വഞ്ചിക്കുന്നു എന്നാണ് ഈ ദൈവവചന ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നത്. സത്യ ദൈവവും നിത്യജീവനുമായ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരുവന് അവന്റെ ആ ജീവന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ ഉണ്ടായേ മതിയാക്കുകയുള്ളൂ. ഈ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സഭയ്ക്ക് എഴുതിയതല്ല, പുറജാതി സഭകൾക്കുള്ള ഒരു ഇടയ ലേഖനമായിട്ട് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലായിടത്തുമുള്ള വിശ്വാസികളെ ഉദ്ദേശിച്ചും കൂടി എഴുതിയ ഒരു ലേഖനമാണിത്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിലും ഈ തലമുറയിലും പ്രായോഗികമായി നമുക്ക് പ്രയോജനപ്പെടുന്ന, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ലേഖനമായി നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. ക്രിസ്തീയ ജീവിതം എങ്ങനെ കഴിക്കണം, കൂട്ടായ്മകളിൽ നാം എങ്ങനെ വർത്തിക്കണം, ഇതൊക്കെയും ഈ ലേഖനത്തിലുടനീളം പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ദൈവസ്നേഹത്തെ, വെളിച്ചമായ ദൈവത്തെ, ജീവനായ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഈ ലേഖന ഭാഗം വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് എല്ലാ കാലത്തും ആ ഉത്സാഹവും അഭിമാനവും നൽകുവാൻ വകയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ജീവിതത്തിലും ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, പാപം പോക്കി ശുദ്ധീകരണം പ്രാപിച്ച അനുഭവത്തിൽ ധന്യതയോടെ ജീവിക്കുവാൻ ലഭിക്കുന്ന ആയുഷ്കാലമൊക്കെയും ഇടയാകട്ടെ. ഈ വചനധ്യാനം ഇന്ന് നാം വായിച്ചത് മൂലം കൂടുതൽ ക്രമീകരണത്തോടെ ദൈവകൃപയിൽ മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.